പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, സുവിശേഷങ്ങളിലെ യേശുവിനെ കണ്ടെത്താനുള്ള നമ്മുടെ ശ്രമം തുടരുകയാണ് ഈ പ്രഭാഷണ പരമ്പരയിലൂടെ. ഇന്ന് നമ്മൾ ധ്യാന വിഷയമാക്കുന്നത് യേശുവിൻ്റെ ജനനമാണ്. ഡിസംബർ മാസമാകുമ്പോൾ നമ്മുടെ നാട്ടുമ്പുറങ്ങളിൽ പോലും ആളുകൾ വലിയ സന്തോഷത്തിലാവും. നക്ഷത്രങ്ങൾ മരങ്ങളിൽ കെട്ടി തൂക്കാനും കടകളൊക്കെ അലങ്കരിക്കാനും വീടിൻ്റെ മുറ്റത്ത് ഒരു പുൽക്കൂട് തയ്യാറാക്കാനുമൊക്കെ ക്രിസ്ത്യാനികൾ മാത്രമല്ല മറ്റു മതസ്ഥരും തയ്യാറാകാറുണ്ട്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ നന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന കീർത്തനം നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുണ്ട്, പാടിയിട്ടുമുണ്ട്. ഈ അലങ്കാര ചമയങ്ങളും കീർത്തനങ്ങളുമൊക്കെ യേശുവിൻ്റെ ജനനവുമായി ബന്ധപ്പെടുത്തി വിശുദ്ധ ലൂക്കാ സുവിശേഷകൻ രേഖപ്പെടുത്തിയിരിക്കുന്നതിൽ നിന്നാണ് തുടക്കം കുറിക്കുന്നത്. ഇന്ന് നമ്മൾ ധ്യാന വിഷയമാക്കാൻ പോകുന്ന യേശുവിൻ്റെ ജനനം ലൂക്കാ സുവിശേഷകൻ ഇപ്രകാരമാണ് രേഖപ്പെടുത്തുന്നത്, 2:1-7 വാക്യങ്ങളിൽ. അക്കാലത്ത് ലോകമാസകലമുള്ള ജനങ്ങളുടെ പേര് എഴുതി ചേർക്കപ്പെടണം എന്ന് അഗസ്റ്റ് സീസറിൽ നിന്ന് കൽപ്പന പുറപ്പെട്ടു. ക്വിരീനിയോസ് സിറിയായിൽ ദേശാധിപതിയായിരിക്കുമ്പോൾ ആദ്യത്തെ ഈ പേരെഴുത്ത് നടന്നു. പേരെഴുതിക്കാനായി ഓരോരുത്തരും താന്താങ്ങളുടെ നഗരത്തിലേക്ക് പോയി. ജോസഫ് ദാവീദിന്റെ കുടുംബത്തിലും വംശത്തിലും പെട്ടവനായിരുന്നതിനാൽ പേരെഴുതിക്കാനായി ഗലീലയിലെ പട്ടണമായ നസറത്തിൽ നിന്ന് യൂദയായിൽ ദാവീദിന്റെ പട്ടണമായ ബേത്ലഹമിലേക്ക് ഗർഭിണിയായ ഭാര്യ മറിയത്തോടുകൂടെ പോയി. അവിടെയായിരിക്കുമ്പോൾ അവൾക്ക് പ്രസവ സമയമെടുത്തു. അവൾ തൻ്റെ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ചു. അവനെ പിള്ളക്കച്ചുകൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി, കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. ഇപ്രകാരമാണ് വിശുദ്ധ ലൂക്ക തൻ്റെ സുവിശേഷത്തിൽ യേശുവിൻ്റെ ജനനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ജനനവുമായി ബന്ധപ്പെട്ട വിവരണം ലൂക്കയുടെ സുവിശേഷം 2:1-20 വാക്യങ്ങളിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 3 ഭാഗങ്ങളുണ്ട് ഈ വിവരണത്തിന്. ആദ്യത്തേത് യേശുവിൻ്റെ ജനനത്തിൻ്റെ വിവരണമാണ്. 2-ാമത്തേത് ആ ജനനത്തിൻ്റെ പ്രഘോഷണമാണ്. ആ ജനനത്തിൻ്റെ അർത്ഥം വ്യാഖ്യാനിച്ചു കൊടുക്കുകയും അത് ഇടയന്മാരോട് ദൂതന്മാർ പ്രഘോഷിക്കുകയും ചെയ്യുന്നതാണ് 2-ാമത്തെ ഭാഗം. 2:8-14 വാക്യങ്ങളിൽ തുടർന്ന് ഇടയന്മാരുടെ പ്രതികരണം, ദൂതന്മാർ തങ്ങളോട് അറിയിച്ച സന്ദേശത്തിന് എപ്രകാരമാണ് ഇടയന്മാർ പ്രതികരിച്ചത്, അത് 15:20 വാക്യങ്ങൾ കാണും. അവസാനം ഇതിൻ്റെ എല്ലാം ഒരു ഉപസംഹാരം എന്ന നിലയിൽ മറിയത്തിൻ്റെ ഒരു പ്രതികരണവും. ഈ സുവിശേഷ ഭാഗത്തിൻ്റെ വിവരണങ്ങളിലേക്ക്, വിശദീകരണങ്ങളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഇതൊരു ചരിത്ര വിവരണമാണെങ്കിലും ഒരു പ്രസ് റിപ്പോർട്ട് പോലെയുള്ള ദൃക്സാക്ഷി വിവരണമായി നമ്മൾ കണക്കാക്കരുത്. സംഭവങ്ങൾ വിവരിക്കുന്നതോടൊപ്പം ആ സംഭവത്തിൻ്റെ അർത്ഥം വ്യാഖ്യാനിക്കാൻ കൂടി വിശുദ്ധ ഗ്രന്ഥകാരൻ ശ്രമിക്കുന്നുണ്ട്. ലോകചരിത്രവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് ലൂക്ക പറയുന്നത്. അക്കാലത്ത് ലോകമാസകലമുള്ള ജനങ്ങളുടെ പേരെഴുതി ചേർക്കണമെന്ന് അഗസ്റ്റ് സീസറിൽ നിന്ന് കൽപ്പന പുറപ്പെട്ടു. റോമ ചക്രവർത്തിയായ ഒക്ടേവിയൻ അഗസ്റ്റസ് എന്ന പേരിൽ അറിയപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഭരണകാലത്താണ് യേശു കടന്നു വന്നതെന്ന് നമ്മളെ അനുസ്മരിപ്പിക്കുകയാണ്. ഒക്ടേവിയസ് സീസറിൻ്റെ ചരിത്രമൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞ കാര്യമാണ്. ഇപ്പം ലോകചരിത്രവുമായി ബന്ധപ്പെടുത്തി യേശുവിൻ്റെ ജനനത്തെ അവതരിപ്പിക്കുകയാണ് ലൂക്ക ചെയ്യുന്നത്. ഈ ജനനം ലോകത്തെ മുഴുവനും ബാധിക്കാൻ പോകുന്നതാണ്, ലോക ജനതകളെ മുഴുവനും സ്വാധീനിക്കാൻ പോകുന്നതാണ് എന്നൊരു സൂചന കൂടി ഇവിടെയുണ്ട്. ലൂക്ക 3-ാമത്തെ അധ്യായത്തിൽ യേശുവിൻ്റെ പരസ്യജീവിതം ആരംഭിക്കുന്ന തുടക്കമായിട്ടുള്ള സ്നാപകന്റെ രംഗപ്രവേശത്തെക്കുറിച്ച് പറയുമ്പോഴും ഇതുപോലൊരു വിവരണം കൊടുക്കുന്നുണ്ടാവും. ടിബേരിയൂസ് സീസറിൻ്റെ 15-ാം ഭരണവർഷം, അത് പിന്നീട് പോന്തിയോസ് പിലാത്തോസിൻ്റെയും കയ്യഫാസിൻ്റെയും ഒക്കെ കഥ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ ഇവിടെ പറയാൻ പോകുന്ന സംഭവം ലോക ചരിത്രത്തിൽ സ്ഥാനമുള്ളതാണ്, നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കും എന്നാണ്, എവിടെയാണ് ഇത് സംഭവിച്ചത്. ഇതൊരു കെട്ടുകഥയല്ല, ഇത് ഭാവന നിർമ്മിതമായ ഒരു സങ്കല്പമല്ല, ഒരു ചരിത്ര സംഭവമാണ് എന്ന് ആദ്യമേ നമ്മളെ അനുസ്മരിപ്പിക്കുകയാണ്. ലൂക്ക നേരത്തെ പറഞ്ഞു, നമ്മുടെ ഇടയിൽ സംഭവിച്ച കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ആ സംഭവിച്ച കാര്യങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണിത്, മനുഷ്യാവതാരം. ആ മനുഷ്യാവതാരം ലോകചരിത്രവുമായി ബന്ധപ്പെടുത്തി അവതരിപ്പിക്കുക. സീസറിൽ നിന്ന് കൽപ്പന പുറപ്പെട്ടു എന്നാണ് ഈ കൽപ്പന പുറപ്പെട്ടത് എന്നതിനെക്കുറിച്ച് ചരിത്രകാരന്മാർക്കിടയിൽ തർക്കമുണ്ട്. ആ തർക്ക വിതർക്കങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഏതായാലും ക്വിരീനിയോസ് സിറിയയുടെ ദേശാധിപതിയായിരുന്നു. സിറിയൻ പ്രവിശ്യയുടെ ഒരു ഭാഗമായിട്ടാണ് അന്ന് പലസ്തീന കരുതപ്പെട്ടിരുന്നത്. റോമക്കാർ BC 63 പലസ്തീന കീഴടക്കി കഴിഞ്ഞപ്പോൾ അത് സിറിയൻ പ്രവിശ്യയുടെ ഭാഗമായി തീർന്നു. ഹെറോദേസ് മഹാരാജാവാണ് ഇവിടെ ഭരിക്കുന്നതെങ്കിലും റോമൻ ചക്രവർത്തിയുടെ ആധിപത്യത്തിന് കീഴിലാണ്. ഹെറോദേസിന്റെ ഭരണസീമയിൽപ്പെട്ട ഈ രാജ്യത്ത് പ്രദേശത്ത് ഒരു ജനസംഖ്യ കണക്കെടുക്കാൻ തീരുമാനിക്കുന്നതിൻ്റെ മുഖ്യ കാരണം റോമക്കാരെ സംബന്ധിച്ചിടത്തോളം നികുതി പിരിവായിരുന്നു. എന്തുമാത്രം ആളുകൾ ഈ പ്രവിശ്യയിലുണ്ട്, ഈ പ്രദേശത്തുണ്ട്, അവരെ എണ്ണിത്തിട്ടപ്പെടുത്തുക, ജനസംഖ്യാ കണക്കെടുക്കൽ പതിവായിരുന്നു, ഇന്നും നമ്മുടെ നാട്ടിൽ നടക്കുന്നത് പോലെ. പക്ഷേ അന്നത്തെ ജനസംഖ്യാ കണക്കെടുക്കലിൽ പ്രത്യേകതയുണ്ടായിരുന്നു. ഓരോ വ്യക്തികളും താൻ താങ്കൾ താമസിക്കുന്ന സ്ഥലത്തുനിന്നതിനേക്കാൾ കൂടുതൽ തങ്ങളുടെ ഉറവിടം, കുടുംബങ്ങൾ എവിടെ നിന്ന് പുറപ്പെട്ടുവോ അവിടെ അംഗങ്ങളായി പരിഗണിക്കപ്പെടുകയായിരുന്നു ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് ദാവീദിന്റെ കുടുംബത്തിലും വംശത്തിലും പെട്ടവനായിരുന്നതിനാൽ പേരെഴുതിക്കാനായി ഗലീലിലെ പട്ടണമായ നസ്രത്തിൽ നിന്ന് യൂദായിൽ ദാവീദിന്റെ പട്ടണമായ ബെത്ലഹത്തിലേക്ക് പോകാൻ കാരണമായി തീർന്നത്. ജോസഫ് ദാവീദിന്റെ വംശത്തിൽപ്പെട്ടവനായിരുന്നു. ദാവീദിന്റെ നഗരം അഥവാ ഗ്രാമം ബെത്ലഹം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പത്തിന്റെ വീട് എന്നാണ് വാക്കിന്റെ അർത്ഥം. ബെത്ലഹം ജെറൂസലത്തു നിന്ന് ഏകദേശം 7 കിലോമീറ്റർ തെക്ക് കിഴക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമമാണ്. ആ ഗ്രാമത്തിൽ ആയിരുന്നു ദാവീദ്. അതുകൊണ്ട് ദാവീദിന്റെ വംശത്തിൽപ്പെട്ടവനായവയാൽ ജോസഫ് ദാവീദിന്റെ നഗരമായ ബെത്ലഹത്തേക്ക് പോകണം. അവിടെയാണ് അദ്ദേഹത്തിന്റെ പെർമനന്റ് അഡ്രസ്. അവിടെയാണ് അദ്ദേഹം തന്റെ പേരെഴുതിക്കേണ്ടിയിരുന്നത്. ഇതുകൊണ്ടാണ് ബെത്ലഹത്തേക്ക് പോകുന്നു എന്ന് പറയുക. അതേസമയം രക്ഷാചരിത്രവുമായി ബന്ധപ്പെടുത്തി ബെത്ലഹമിന് വലിയ പ്രാധാന്യമുണ്ടെന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കുക. മിക്ക പ്രവാചകന്റെ പുസ്തകം 5:2 ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് പിന്നീട് മത്തായി എഴുതിയ സുവിശേഷത്തിൽ പഠന വിഷയമാവുകയും ചെയ്യും. മിക്ക പ്രവാചകന്റെ പുസ്തകം 5:2 ഇങ്ങനെയാണ്: ബെത്ലഹം എഫ്രാത്ത, യൂദാ ഭവനങ്ങളിൽ നീ ചെറുതാണെങ്കിലും ഇസ്രായേലിനെ ഭരിക്കേണ്ടവൻ എനിക്കായി നിന്നിൽ നിന്ന് പുറപ്പെടും. ചെറിയ ഒരു പട്ടണമാണ്, വലിയ പ്രാധാന്യമില്ലാത്തതാണെങ്കിലും വരാനിരിക്കുന്ന രക്ഷകൻ ബെത്ലഹത്ത് നിന്നായിരിക്കും. ദാവീദിന്റെ പുത്രൻ ബെത്ലഹത്ത് ജനിക്കും എന്ന പ്രവചനം മിക്കായുടേതാണ്. ആ പ്രവചനത്തിന്റെ പൂർത്തീകരണമാണ് ഇതിലൂടെ സംഭവിക്കുക. യേശുവിന്റെ ജനനം ബെത്ലഹത്തായിരുന്നുവെന്ന് ലൂക്കായും മത്തായിയും ഒരുപോലെ പറയും. യേശു വളർന്നത് നസ്രത്തിലാണെങ്കിലും ബെത്ലഹത്താണ് ജനിച്ചത്. എന്തുകൊണ്ട് ബെത്ലഹത്ത് ജനിക്കേണ്ടി വന്നു, നസ്രത്തുകാരനായ യേശു അങ്ങനെ ബെത്ലഹത്ത് ജനിച്ചു, അതിന് സാഹചര്യമാണ് ലൂക്ക ഇവിടെ വിവരിക്കുക. മത്തായി സുവിശേഷം നമ്മൾ പിന്നീട് പഠന വിഷയമാക്കും. അവിടെ വ്യത്യസ്തമായ ഒരു ചിത്രമാണ് അവതരിപ്പിക്കുന്നത്. ഏതായാലും ലൂക്കായും മത്തായിയും ഒരുപോലെ എടുത്തു പറയുന്നൊരു കാര്യമുണ്ട്, യേശുവിന്റെ ജനനം ബെത്ലഹത്തായിരുന്നു. ഇവിടെ ബെത്ലഹത്ത് യേശു ജനിക്കാൻ സാഹചര്യമൊരുക്കുന്നത് സീസറിന്റെ കൽപ്പനയാണ്. ഇപ്പോഴും റോമ ചക്രവർത്തി തന്നെ അറിയാതെ രക്ഷകന്റെ ജനനം ബെത്ലഹത്ത് സംഭവിക്കാൻ വേണ്ടി കളമൊരുക്കുന്നതായി ലൂക്ക സൂചിപ്പിക്കുകയാണ്. ദൈവത്തിന്റെ പദ്ധതികൾ ഇങ്ങനെയാണ് നടക്കുക. ഓരോ വ്യക്തിയും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഒരുപക്ഷെ ആ വ്യക്തിയുടെ തന്നെ പ്രത്യേക താല്പര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടായിരിക്കാം. പക്ഷെ അതിൻ്റെ എല്ലാം പിന്നിൽ ദൈവത്തിൻ്റെ വലിയൊരു പദ്ധതിയുടെ പൂർത്തീകരണം നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളും ഇതുപോലെയൊക്കെ തന്നെയാണ്. നമ്മൾ അറിഞ്ഞും അറിയാതെയും ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളുടെ ഇന്ന പ്രസക്തി ഒരുപക്ഷെ ഇന്ന് നമുക്ക് മനസ്സിലായെന്ന് വരില്ല. പിന്നീടാണ് അറിയുക, ദൈവം എന്നിലൂടെ ഇപ്രകാരം പ്രവർത്തിക്കുകയായിരുന്നു. അഗസ്റ്റസ് സീസറിന്റെ കൽപ്പന അനുസരിച്ച് ബെത്ലഹത്തേക്ക് പുറപ്പെടുന്ന ജോസഫും മറിയവും പൂർണ്ണ ഗർഭിണിയാണ് മറിയം. ഈ ഒരു സാഹചര്യത്തിൽ യാത്ര ചെയ്യുന്നത് തന്നെ ദുഷ്കരമാണ്, അപകടകരമാണ്. 120+ കിലോമീറ്റർ ദൂരമുണ്ട്. ദുർഘടമായ യാത്ര, ഏതാണ്ട് ഒരാഴ്ചയോളം ദീർഘിക്കുന്ന യാത്രയാണ്. മലകളും കുന്നുകളും കയറിയിറങ്ങിയും പുഴ കടന്നും ഒക്കെ വേണം പോകാൻ. 2 തവണ ജോർദാൻ നദി കടക്കണം, കുന്നുകൾ ഏറി ഇറങ്ങാനുണ്ട്, അപകടം പിടിച്ച വഴിയാണ്. എന്തിന് ഇപ്പോൾ ഈ സാഹചര്യം? ജോസഫ് ചോദിച്ചില്ല. ഒന്നും ചോദിക്കാതെ പ്രതിഷേധിക്കാതെ അനുസരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അബ്രാഹത്തെ പോലെ. തൻ്റെ നാടും വീടും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് പോകണം എന്ന് കർത്താവ് അബ്രാഹത്തോട് ആവശ്യപ്പെട്ടപ്പോൾ അവൻ പുറപ്പെട്ടു. ഇതുപോലെ കൽപ്പന കിട്ടി ജോസഫ് പുറപ്പെട്ടു, മറിയവും അവരുടെ കൂടെ പോയി. പിന്നെ പേരെഴുതിക്കാനായി പോകുന്ന ജോസഫും മറിയവും ദൈവത്തിൻ്റെ പദ്ധതി, തൻ്റെ മനുഷ്യരക്ഷകൻ ബെത്ലഹത്ത് ജനിക്കണമെന്നായിരുന്നു. അവർ അവിടെയായിരിക്കുമ്പോൾ അവൾക്ക് പ്രസവ സമയമെടുത്തു, തൻ്റെ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ചു. വളരെ ലളിതമായ ഏതാനും വാക്കുകളിൽ ഈ ലോകചരിത്രത്തെ മുഴുവനും മാറ്റിമറിക്കുന്ന വലിയ സംഭവം രേഖപ്പെടുത്തുകയാണ്. ആ രേഖപ്പെടുത്തലിൻ്റെ ലാളിത്യവും സംഭവത്തിൻ്റെ ലാളിത്യവും തന്നെയാണ് ഏറ്റവും മനോഹരം. ജനിക്കുന്നത് ബെദ്ലഹത്താണ്, എവിടെയാണ് ജനിക്കുക? അവ പറയും, അവൾ തൻ്റെ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ചു, പിള്ള കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽ തൊട്ടിയിൽ കിടത്തി. കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. എന്താണ് ഈ പുൽത്തൊട്ടി? പുൽക്കൂട് എന്ന് പറയാറുണ്ട്. യേശുവിൻ്റെ ജനനത്തെ അനുസ്മരിക്കാൻ വേണ്ടി പുൽക്കൂടുകൾ ഒരുക്കുന്ന ഒരു പാരമ്പര്യം നമുക്കിന്നുണ്ട്. ആ പാരമ്പര്യം ആരംഭിച്ചത് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയാണ്. ബേദലഹത്ത് പോയി യേശുവിൻ്റെ, യേശു ജനിച്ച സ്ഥലത്ത് അവിടുത്തെ ആരാധിക്കാൻ കഴിയാത്തതുകൊണ്ട് താൻ ജീവിച്ചിരുന്ന അസീസിയിൽ ഒരു പുൽക്കൂട് ആദ്യമായിട്ടുണ്ടാക്കിയത് ഫ്രാൻസിസ് അസീസിയാണ്. ആ പശ്ചാത്തലത്തിലാണ് പിന്നീട് ലോകമാസകലമുള്ള ജനങ്ങൾ പുൽക്കൂടുകൾ ഉണ്ടാക്കുക. പക്ഷേ ഇത് പുൽക്കൂട് അല്ല, പുൽത്തൊട്ടിയാണ്. എന്ന് പറഞ്ഞാൽ കന്നുകാലികൾക്ക് തീറ്റയിട്ട് കൊടുക്കുന്ന സ്ഥലമാണ്. ഇതൊരു ഗുഹയുടെ ഭാഗം. ബെദ്ലഹത്ത് ആ ഗുഹയുടെ മുകളിൽ ഇന്നൊരു വലിയ ദേവാലയം പണിതിട്ടുണ്ട്. എല്ലാ ക്രിസ്മസ് നാളിലും വലിയ ആഘോഷങ്ങൾ നടക്കുന്നുണ്ട്. ആയിരക്കണക്കിന് തീർത്ഥാടകർ ദിവസം തോറും വന്ന് സന്ദർശിക്കുന്ന ഒരു ദേവാലയവുമാണിത്, ബേദലഹത്തെ ദേവാലയം. അവിടെ പുൽത്തൊട്ടി ഈ ഗുഹയിൽ ഉള്ള ഒരു ചെറിയ പാറയിടുക്കാണ്. അവിടെയാണ് കന്നുകാലിക്ക് തീറ്റയിട്ട് കൊടുത്തിരുന്നത്. അവിടെയാണ് വൈക്കോലുള്ളത്. ആ വൈക്കോലിൽ കിടക്കുമ്പോൾ ചൂട് കിട്ടും, തണുപ്പുള്ള സ്ഥലമാണ്. നമുക്കറിയില്ല കൃത്യമായിട്ട് ഡിസംബർ 25 യേശു ജനിച്ചതെന്ന്. ഏതായാലും ബേദലഹം തണുപ്പുള്ള സ്ഥലമാണ്. അവിടെ സംരക്ഷണം കിട്ടിയത് ഈ ഗുഹയിലാണ്. കന്നുകാലികൾ വസിക്കുന്ന, കന്നുകാലികളെ സൂക്ഷിക്കുന്ന സ്ഥലം, അവിടെ കന്നുകാലികൾക്ക് തീറ്റയിട്ട് കൊടുക്കുന്ന പുൽത്തൊട്ടി, അവിടെ ശയിക്കുന്ന ശിശു. എന്താണ് ഇതിൻ്റെ അർത്ഥം? ലൂക്കായ എടുത്തു പറയുന്ന പ്രത്യേകമായ ചില കാരണങ്ങളുണ്ട്. ആദ്യമേ പറയും, അവൻ പട്ടണത്തിന് പുറത്താണ് ജനിക്കുക. പട്ടണത്തിന് പുറത്ത് സാധാരണക്കാരുടെയിൽ, നഗരത്തിൽ അവർക്ക് സ്ഥലം കിട്ടിയില്ല എന്ന് പറയും. സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിക്കാത്തത് കൊണ്ടാണ് പുറത്തേക്ക് പോവുക. സത്രത്തിൽ സ്ഥലം ലഭിക്കാൻ അർഹതയില്ലാത്ത രീതിയിൽ പുറന്തള്ളപ്പെട്ടവരുടെ കൂടെ പുറന്തള്ളപ്പെട്ടവനായിട്ടാണ് യേശു കടന്നു വരുന്നത്. അവൻ ജനിക്കുന്നു രാത്രിയിലാണ്, മറ്റാരും അറിയുന്നില്ല. ലോകം മുഴുവനും നിദ്രയിലായിരിക്കുന്ന സാഹചര്യത്തിൽ ആരുടെയും സഹായമില്ലാതെ ഈ രണ്ട് ദമ്പതികൾ മാത്രം, അവർ അഭയം തേടിയിരിക്കുന്നത് കന്നുകാലികൾക്ക് അഭയം ഉണ്ടാകുന്ന ഒരു ഗുഹയിലാണ്. പക്ഷേ ഇവിടെ കന്നുകാലികൾ മാത്രമല്ല, ചില സാഹചര്യങ്ങൾ ഇങ്ങനെയുള്ള സാഹചര്യം മനുഷ്യൻ താമസിക്കാറുണ്ടാവും. ഏതായാലും പട്ടണത്തിന് പുറത്ത് കന്നുകാലികളുടെ സ്ഥലത്ത് ജനിക്കുന്ന ശിശു, ആ ശിശുവിനെ കിടത്തുന്നത് പുൽത്തൊട്ടിയിലാണ്. പിന്നീട് അവൻ പറയും, ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവനുള്ള അപ്പമാണ്, എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. മനുഷ്യൻ ആഹാരമായി തീരാനുള്ളവൻ, ജീവൻ്റെ അപ്പമാകേണ്ടവൻ ഇന്ന് ഇവിടെ ജനിക്കുന്നത് കന്നുകാലികൾക്ക് ആഹാരം സൂക്ഷിക്കുന്ന സ്ഥലത്താണ്. ലാളിത്യം, വിനയം വളരെ വ്യക്തമായി പ്രകടമാകുന്ന സംഭവമാണ്. ഇവിടെ യേശുവിൻ്റെ ജനനം സ്നാപകയോഹന്നാന്റെ ജനനവുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ടാണ് ലൂക്ക അവതരിപ്പിക്കുന്നത് കൂടി ഓർക്കുക. രണ്ടുപേരുടെയും ജനനത്തെക്കുറിച്ച് മുന്നറിയിപ്പുകൾ തമ്മിൽ സാമ്യമുണ്ടായിരുന്നു, സ്നാപകൻ്റെയും യേശുവിൻ്റെയും. സ്നാപകൻ്റെ ജനനത്തെക്കുറിച്ച് മുന്നറിയിപ്പ് കൊടുത്തത് സഖറിയാസിനാണ്. യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് കൊടുത്തത് മറിയത്തിനാണ്. ഈ മുന്നറിയിപ്പുകൾക്ക് ശേഷം രണ്ടുപേരുടെയും അമ്മമാർ തമ്മിൽ കണ്ടുമുട്ടുകയും സ്തോത്രഗീതം ആരംഭിക്കുകയും ചെയ്യുന്നതായും നമ്മൾ വായിച്ചു കഴിഞ്ഞു. സ്നാപകന്റെ ജനനത്തെക്കുറിച്ച് ലൂക്ക് എഴുതിയ സുവിശേഷം 1-ാമത്തെ അധ്യായം 57 മുതൽ 66 വരെയുള്ള വാക്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്നാപകൻ ജനിക്കുന്നത് വീട്ടിലാണ്. അദ്ദേഹത്തെ കാണാനായി ധാരാളം ആളുകൾ വരുന്നുണ്ട്. വലിയ സന്തോഷത്തിൻ്റെ അവസരം, വലിയ ആഘോഷത്തിൻ്റെ അവസരം. പക്ഷേ രക്ഷകൻ ജനിക്കുമ്പോൾ അതാരും അറിയുന്നില്ല. പുറത്ത് അവഗണിക്കപ്പെട്ടവനായി രാത്രിയുടെ ഏകാന്തതയിൽ കാലികളുടെ മധ്യെ ജനിക്കുന്ന രക്ഷകന്റെ ചിത്രമാണ് ലൂക്ക എടുത്തു കാണിക്കുക. മനുഷ്യാവതാരത്തിലൂടെ പ്രകടമാകുന്ന ദൈവത്തിൻ്റെ ഒരു തിരഞ്ഞെടുപ്പ് നമുക്കിവിടെ കാണാൻ സാധിക്കും. മറിയത്തിൻ്റെ സ്തോത്രഗീതം ആലപിച്ചപ്പോൾ, മറിയത്തിൻ്റെ സ്തോത്രഗീതം വിശകലനം ചെയ്തപ്പോൾ നമ്മൾ കണ്ടായിരുന്നു, എളിയവരെ ഉയർത്തുകയും സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ ചിത്രം. ഹൃദയവികാരത്തിൽ, വിചാരത്തിൽ അഹങ്കരിക്കുന്നവർ ചിതറിക്കുന്ന, ശക്തന്മാരെ മറിച്ചിടുന്ന ദൈവത്തിൻ്റെ ചിത്രം. ആ ചിത്രത്തിൻ്റെ തുടർച്ചയാണ് വാസ്തവത്തിൽ ഈ ജനനത്തിലൂടെ സംഭവിക്കുക. എല്ലാം ഉണ്ടായിരുന്നിട്ടും എല്ലാം ഉപേക്ഷിച്ച് ശൂന്യവൽക്കരണത്തിലേക്ക് കടന്നു വരുന്ന ദൈവത്തിൻ്റെ ചിത്രം. ഇതിനെക്കുറിച്ച് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് ഒരു കീർത്തനം ആലപിക്കുന്നുണ്ട്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം ആറും ഏഴും വാക്യങ്ങൾ. ദൈവത്തിന്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിലായിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. ഒരു ശൂന്യവൽക്കരണ പ്രക്രിയയാണ് നമ്മളിവിടെ കാണുക. ഈ പ്രപഞ്ചത്തിന്റെ ഉടയവൻ, എല്ലാറ്റിൻ്റെയും സൃഷ്ടാവ്, നാഥനായവൻ, മഹത്വപൂർണനായ ദൈവം ഇവിടെ ഈ മഹത്വം മാറ്റിവെച്ച് എളിയവരുടെ തലത്തിലേക്ക് ഇറങ്ങി വരികയാണ്. ആർക്കും അന്യനാവാത്ത രീതിയിൽ, ആർക്കും കടന്നു വരാൻ സാധിക്കുന്ന രീതിയിൽ, ആർക്കും എത്തിച്ചേരാൻ പറ്റുന്ന രീതിയിൽ പട്ടണത്തിന് പുറത്ത് കടന്നു വരുന്ന ദൈവം, വീടില്ലാത്തവരോടൊത്ത് വീടില്ലാത്തവനായി കടന്നു വരുന്ന ദൈവം, പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവായി പ്രത്യക്ഷപ്പെടുന്ന ദൈവം, ഇവിടെ രക്ഷകന്റെ രക്ഷണീയ പ്രവർത്തനം ആരംഭിക്കുകയാണ്. ദൈവം മനുഷ്യന്റെ മഹത്വം കാണുന്നത് അവൻ പടുത്തുയർത്തുന്ന മാളികകളിലോ അവൻ നിർമ്മിക്കുന്ന കൊട്ടാരങ്ങളിലോ അല്ല. മനുഷ്യന്റെ മഹത്വം കാണുന്നത് അവൻ്റെ ഹൃദയത്തിലാണ്. ദൈവത്തിൻ്റെ മുഖം പ്രതിഫലിക്കുന്ന മനുഷ്യ ഹൃദയത്തിൽ എല്ലാ മനുഷ്യരും മഹത്വമുള്ളവനാണെന്ന് ദൈവം എടുത്തു പറയും. അതിന് തുടക്കമാണ് നമ്മളിവിടെ കാണുക. വീടില്ലാത്തവരോടൊപ്പം വീടില്ലാത്തവനായി പട്ടണത്തിന് പുറത്ത് കടന്നു വരുന്ന ദൈവത്തിൻ്റെ ചിത്രം. ഇനി ആർക്കും പറയാനാവില്ല, ഈ ദൈവം ഞങ്ങളുടേതല്ല, ദൈവം വിണ്ണിലിരുന്ന് ഉറങ്ങുകയാണ്, മനുഷ്യൻ്റെ വേദനകൾ അറിയുന്നില്ല എന്ന് പറയാൻ സാധിക്കുകയില്ല. വേദനിക്കുന്നവരുടെ വേദനകൾ സ്വന്തമാക്കുന്ന, അവനോട് അടുത്തു വരുന്ന ഒരു ദൈവത്തിൻ്റെ ചിത്രം നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇനി ആർക്കും ഞങ്ങൾ തനിയെയാണ്, ഞങ്ങൾക്കാരുമില്ല എന്ന് പറയാനാവില്ല. ദൈവം കൂടെയുണ്ട്. എമ്മാനുവേൽ, കൂടെയുള്ള ദൈവം കടന്നു വരുന്നത് ഒന്നുമില്ലാത്തവരുടെ കൂടെയാണ്. ആർക്കും കടന്നു വരാൻ സാധിക്കുന്ന രീതിയിൽ നമുക്ക് ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാം. നമ്മൾ പലപ്പോഴും കാണാറുണ്ട് പുൽക്കൂടുകളുണ്ടാക്കി വലിയ മത്സരങ്ങൾ നടത്തുന്നതായിട്ട്. പഞ്ചനക്ഷത്ര ഹോട്ടലുകളുടെ രീതിയിൽ പുൽക്കൂടുകളുണ്ടാക്കുകയും അവിടെ രക്ഷകനെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത വർദ്ധിച്ചു വരുന്നതായിട്ട് കാണാം. എങ്ങനെയോ യേശു ജനിച്ച ഈ കാലിത്തൊഴുത്തിൻ്റെയും അഥവാ ഗുഹയുടെയും അവൻ കിടന്ന പുൽത്തൊട്ടിയുടെയും ഒക്കെ ലാളിത്യവും ദാരിദ്ര്യവും സ്വീകരിക്കാൻ നമുക്ക് സാധിക്കാത്തത് കൊണ്ടാണോ ഇന്ന് ആലക്തിക ദീപങ്ങളാൽ അലങ്കൃതമായ ആഘോഷപൂർണമായ വലിയ ആലയങ്ങൾ ഈ സംഭവം ആഘോഷിക്കാൻ പോലും നമ്മൾ ഉണ്ടാക്കുക? യേശു കടന്നു വരാൻ ആഗ്രഹിക്കുന്നത് എല്ലാ മനുഷ്യരുടെയും ഹൃദയങ്ങളിലേക്കാണ്. ആർക്കും അപ്രാപ്യനല്ല അവൻ. അവൻ കാണുന്നത് നമ്മുടെ ആഡംബരങ്ങളും നമ്മുടെ ആഘോഷങ്ങളുമല്ല, നമ്മുടെ ഹൃദയങ്ങളാണ്. ഇന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കുമോ യേശുവിനെ? കൊട്ടാരങ്ങളിലാണ് പലപ്പോഴും രക്ഷകനെ അന്വേഷിക്കുക. പക്ഷെ അവൻ ജനിച്ചത് പട്ടണത്തിൽ നിന്ന് പുറത്താണ്. ആടുകൾക്ക് കാവലിരിക്കുന്ന ഇടയന്മാരുടെ മധ്യത്തിലാണ് അവൻ കടന്നു വരിക. ചേരികളിലും വീടില്ലാത്തവരുടെ ഇടയിലും ഇന്ന് രക്ഷകനെ കണ്ടെത്താൻ സാധിക്കുമോ? അവൻ മനുഷ്യനായി അവതരിക്കുന്നത് എല്ലാ മനുഷ്യർക്കും രക്ഷ നൽകാൻ വേണ്ടിയാണ്. പിന്നീട് അന്തിമവിധിയെക്കുറിച്ച് യേശു പറയും, എവിടെയാണ് അവനെ കണ്ടെത്തേണ്ടതെന്ന്. എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ആഹാരം തന്നു. ഞാൻ നഗ്നനായിരുന്നു, എന്നെ ഉടുപ്പിച്ചു. ഞാൻ പാർപ്പിടമില്ലാത്തവനായിരുന്നു, നിങ്ങളെന്നെ വീട്ടിൽ കയറ്റി പാർപ്പിച്ചു. വീടില്ലാത്തവൻ്റെ കൂടെ, വിശക്കുന്നവൻ്റെ കൂടെ, ദാഹിക്കുന്നവൻ്റെ കൂടെ, പട്ടിണിയും രോഗിയുമായി കാരാഗ്രഹത്തിലും വഴിയിറമ്പുകളിലും ഒക്കെ കഴിയുന്നവരുടെ കൂടെ ദൈവത്തെ കണ്ടെത്താൻ സാധിക്കണം. ഇറങ്ങി വരുന്ന, ഇല്ലാത്തവരോട് ദാതാത്മ്യപ്പെടുന്ന ദൈവത്തിൻ്റെ ആ സ്വയം ശൂന്യവൽക്കരണ പ്രക്രിയയാണ് നമ്മൾ ആദ്യത്തിമയെ കാണുക. രക്ഷകരുടെ ജനനത്തെക്കുറിച്ച് പറയുമ്പോൾ ലൂക്കായ്ക്ക് പറയാനുള്ള ഇതാണ്, അവൻ എല്ലാവർക്കും പ്രാപ്യനാണ്. എല്ലാവരുടെയും ഇല്ലായ്മയിലും അവൻ പങ്കുചേരുകയാണ്, അവൻ്റെ ഉള്ളായ്മയിലേക്ക് എല്ലാവരെയും പങ്കുകാരാക്കാൻ. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കാരുണ്യവാനും സ്നേഹനിധിയുമായ ദൈവമേ, സ്വർഗം വിട്ടിറങ്ങി വന്ന് മഹത്വം മാറ്റിവെച്ച് ദാസന്റെ രൂപം സ്വീകരിച്ച് ഒന്നുമില്ലാത്തവനോടുകൂടെ, ഭവനമില്ലാത്തവരോടൊപ്പം ഭവനമില്ലാത്തവനായി ഒരു പുൽ തൊട്ടിയിൽ കിടക്കാൻ അവിടുത്തെ പുത്രൻ തിരുമനസ്സായല്ലോ. ഞങ്ങളോട് ദാതാത്മ്യപ്പെടുന്ന, ഞങ്ങളെ സ്വന്തമായി സ്വീകരിക്കുന്ന ആ വലിയ കൃപയ്ക്ക്, ഞങ്ങളോട് താതാത്മ്യപ്പെടുന്ന വലിയ സ്നേഹത്തിന് ഞങ്ങൾ നിറഞ്ഞ ഹൃദയത്തോടെ നന്ദി പറയട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ.